ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 27-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമഭാഗത്തു നിന്നും 2 ശമൂവേൽ 17-18 അധ്യായങ്ങൾ വായിക്കുന്നു. അനന്തരം അഹീതോഫേൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ സകല ജനത്തെയും നിന്റെ അടുക്കൽ മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും. ഈ വാക്ക് അബ്ശാലോമിനും ഇസ്രയേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു. എന്നാൽ അബ്ശാലോം അർഹനായ ഹൂശായിയെ വിളിക്കാം, അവന്റെ അഭിപ്രായവും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശാലോം അവനോട് ഇന്നിന്ന പ്രകാരം അഹീതോഫേൽ പറഞ്ഞിരിക്കുന്നു, അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞത് എന്തെന്നാൽ, അഹീതോഫേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്രമാനസന്മാരും ആകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു, അവൻ ജനത്തോടുകൂടെ രാ പാർക്കയില്ല. അവനിപ്പോൾ ഒരു ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും. ആരംഭത്തിങ്കിൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്ശാലോമിന്റെ പക്ഷക്കാരിൽ സംഹാരമുണ്ടായി എന്ന് പറയും. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും. നിന്റെ അപ്പൻ വീരനും അവനോടു കൂടെയുള്ളവർ ശൂരന്മാരുമെന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ദാൻ മുതൽ ബെർഷേബ വരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രയേലൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം. അവനെ കാണുന്നിടത്ത് നാം അവനെ ആക്രമിച്ച് മഞ്ഞ് ഭൂമിയിൽ പൊഴിയുന്നതുപോലെ അവന്റെ മേൽ ചെന്നു വീഴും. പിന്നെ അവനാകട്ടെ അവനോടു കൂടെയുള്ള എല്ലാവരിലും ഒരുത്തൻ പോലും ആകട്ടെ ശേഷിക്കുകയില്ല. അവൻ ഒരു പട്ടണത്തിൽ കടന്നുകൂടി എങ്കിലോ ഇസ്രയേലെല്ലാം ആ പട്ടണത്തിന് കയറുകെട്ടി അവിടെ ഒരു ചെറിയ കല്ലുപോലും കാണാതാകും വരെ അതിനെ നദിയിൽ വലിച്ചിട്ട് കളയും. അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രയേലരും അഹീതോഫേലിന്റെ ആലോചനയേക്കാൾ അർഹനായ ഹൂശായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അനന്തരം ഹൂശായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബ്യാധാരിനോടും ഇന്നിന്ന പ്രകാരം അഹീതോഫേൽ അബ്ശാലോമിനോടും ഇസ്രയേൽ മൂപ്പന്മാരോടും ആലോചന പറഞ്ഞു. ഇന്നിന്ന പ്രകാരം ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്കുള്ള കടവിങ്ങൾ പാർക്കരുത്. രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏതു വിധേനയും അക്കരെ കടന്നുപോകണമെന്ന് ദാവീദിനെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ യോനാഥാനും അഹിമാസും പട്ടണത്തിൽ ചെന്ന് തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നതുകൊണ്ട് ഏൻ രോഗേലിനരികെ കാത്തു നിൽക്കും. ഒരു വേലക്കാരെത്തി ചെന്ന് അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ബാല്യക്കാരൻ അവരെ കണ്ടിട്ട് അബ്ശാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹൂരിമിൽ ഒരു ആളുടെ വീട്ടിൽ കയറി. അവന്റെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി. വീട്ടുകാരിത്തി മൂടുവിരി എടുത്ത് കിണറ്റിന്റെ വായിന്മേൽ വിരിച്ച് അതിൽ കോതമ്പ് തരി ചിക്കി. ഇങ്ങനെ കാര്യം അറിയുവാൻ ഇടയായില്ല. അബ്ശാലോമിന്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹീമാസും യോനാഥാനും എവിടെയെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചിട്ട് കാണാകിയാൽ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറിച്ചെന്ന് ദാവീദ് രാജാവിനെ അറിയിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നു പോകുവിൻ. ഇന്നിന്ന പ്രകാരം അഹീതോഫേൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴേക്ക് യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരും ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹനീമിലെത്തി. അബ്ശാലോമും കൂടെയുള്ള ഇസ്രയേൽ ജനമൊക്കെയും യോർദാൻ കടന്നു. അബ്ശാലോം യോവാബിന് പകരം അമാസിയെ സേനാധിപതിയാക്കി. അമാസിയോ നാഹാശിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയുടെ സഹോദരിയുമായ അബീഗലിന്റെ അടുക്കൽ ഇത്ര എന്നു പേരുള്ള ഒരു ഇസ്മായേലിൻ ചെന്നിട്ടുണ്ടായ മകൻ. എന്നാൽ ഇസ്രായേലും അബ്ശാലോമും ഗിലയാദ് ദേശത്ത് പാളയമിറങ്ങി. ദാവീദ് മഹനയിമിലെത്തിയപ്പോൾ അമ്മോനിരുടെ രബ്ബയിൽ നിന്ന് നാഹാശിന്റെ മകൻ ശോബി, ലോ ദെബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗലീമിൽ നിന്ന് ഗിലയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കുകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവൻ പറഞ്ഞു. അനന്തരം ദാവീദ് തന്നോടുകൂടിയുള്ള ജനത്തെ എണ്ണി നോക്കി. അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. ദാവീദ് ജനത്തിൽ മൂന്നിലൊരു പങ്ക് യോവാബിന്റെ കൈക്കീഴും മൂന്നിലൊരു പങ്ക് സെരൂയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായിയുടെ കൈക്കീഴും മൂന്നിലൊരു പങ്ക് ഗിത്തിനായ ഇഥായിയുടെ കൈക്കീഴും അയച്ചു. ഞാനും നിങ്ങളോടുകൂടെ വരുമെന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു. എന്നാൽ ജനം, നീ വരേണ്ട, ഞങ്ങൾ തോറ്റോടിയെന്നു വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പാതിപേർ പട്ടുപോയിയെന്നു വരികയിലും അത് ആരും ഗണ്യമാക്കുകയില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകിയാൽ നീ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞു. രാജാവ് അവരോട്, നിങ്ങൾക്ക് ഉത്തമമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ രാജാവ് പടിവാതിൽക്കൽ നിന്നു. ജനമൊക്കെയും 100-100 ആയിരം ആയിരമായും പുറപ്പെട്ടു. അബ്ശാലോം കുമാരനോട്, എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവിനെന്ന് രാജാവ് യോവാബിനോടും അബിഷായിയോടും ഇഥായിയോടും കൽപ്പിച്ചു. രാജാവ് അധിപതിമാരോടൊക്കെയും അബ്ശാലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. പിന്നെ ജനം പടനിലത്തേക്ക് ഇസ്രയേലിന്റെ നേരെ പുറപ്പെട്ടു. എഫ്രൈം വനത്തിൽ വെച്ച് പടയുണ്ടായി. ഇസ്രയേൽ ജനം ദാവീദിന്റെ ചേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പട്ടുപോയി. പട ആ ദേശത്തെല്ലാടവും പരന്നു. അന്ന് വാളിനിരയായതിലും അധികം പേർ വനത്തിനിരയായി തീർന്നു. അബ്ശാലോം ദാവീദിന്റെ ചേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിൻ കീഴെ എത്തി. അവന്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവന്റെ കീഴിൽ നിന്ന് കോവർ കഴുത ഓടിപ്പോയി. ഒരുത്തൻ അത് കണ്ടിട്ട്, അബ്ശാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. യോവാബ് തന്നെ അറിയിച്ചവനോട്, നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞത് എന്ത്? ഞാൻ നിനക്ക് 10 ശേക്കൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട് പറഞ്ഞത്, 1,000 ശേക്കൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈനീട്ടുകയില്ല. അബ്ശാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് രാജാവ് നിന്നോടും അബിഷായിയോടും ഇഥായിയോടും കൂടെ ഞങ്ങൾ കേൾക്കുകയല്ലോ കൽപ്പിച്ചത്. അല്ല, ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നെങ്കിൽ രാജാവിന് ഒന്നും മറവായിരിക്കുകയില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ്, ഞാനിങ്ങനെ നിന്നോട് സംസാരിച്ചു നേരം കളകിയില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിൽ എടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തിക്കടത്തി. യോവാബിന്റെ ആയുധവാഹകന്മാരായ 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. പിന്നെ യോവാബ് കാഹളം ഊതി. യോവാബ് ജനത്തെ വിലക്കിയതുകൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടു മടങ്ങി. അബ്ശാലോമിനെ അവർ എടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിലിട്ടു. അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേലൊക്കെയും താന്താന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അബ്ശാലോം ജീവനോടിരുന്ന സമയം എന്റെ പേർ നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവിൻ താഴ്വരയിലെ തൂണെടുത്ത് നാട്ടി അതിന് തന്റെ പേർ വിളിച്ചിരുന്നു. അതിന് ഇന്നുവരെ അബ്ശാലോമിന്റെ ജ്ഞാപക സ്തംഭം എന്ന് പറഞ്ഞു വരുന്നു. അനന്തരം സാദോക്കിന്റെ മകനായ അഹിമാസ്, ഞാൻ ഓടിച്ചെന്ന് രാജാവിനോട്, യഹോവ അവനു വേണ്ടി ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്ന സദ്വർത്തമാനം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. യോവാബ് അവനോട്, നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകിയില്ല. ഇനി ഒരു ദിവസം സദ്വർത്തമാനം കൊണ്ടുപോകാം. രാജകുമാരൻ മരിച്ചിരിക്കൊണ്ട് നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകിയില്ല എന്ന് പറഞ്ഞു. പിന്നെ യോവാബ് കൂശനോട്, നീ കണ്ടത് രാജാവിനെ ചെന്ന് അറിയിക്ക എന്ന് പറഞ്ഞു. കൂശൻ യോവാബിനെ വണങ്ങി ഓടി. സാദോക്കിന്റെ മകനായ അഹിമാസ് പിന്നെയും യോവാബിനോട്, ഏതായാലും ഞാനും കൂശിന്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, എന്റെ മകനെ നീ എന്തിന് ഓടുന്നു? നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ഏതായാലും ഞാൻ ഓടും എന്ന് പറഞ്ഞതിന്
എന്നാൽ ഓടിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അഹീമാസ് സമഭൂമി വഴിയായി ഓടി കൂശനെ കടന്നുപോയി. എന്നാൽ ദാവീദ് രണ്ട് പടിവാതിലിനും മധ്യേ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിനു മീതെ മതിലിന്റെ മുകളിൽ കയറി തല ഉയർത്തി നോക്കി. ഒരുത്തൻ തനിച്ച് ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ച് അറിയിച്ചു. അവൻ ഏകൻ എങ്കിൽ സദ്വർത്തമാനവും കൊണ്ടാകുന്നു വരുന്നത് എന്ന് രാജാവ് പറഞ്ഞു. അവൻ നടന്ന് അടുത്തു. പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തൻ ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ വാതിൽ കാക്കുന്നവനോട്, ഇതാ പിന്നെയും ഒരാൾ തനിച്ച് ഓടി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവനും സദ്വർത്തമാന ദൂതനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമത്തവന്റെ ഓട്ടം സാദൂക്കിന്റെ മകനായ അഹീമാസിന്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അതിന് രാജാവ്, അവൻ നല്ലവൻ, നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹീമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. യജമാനനായ രാജാവിന്റെ നേരെ കൈ ഓങ്ങിയവരെ ഏൽപ്പിച്ചു തന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അഹീമാസ്, യോവാബ് രാജാവിന്റെ ഫിർത്തിനെയും അടീനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു, എന്നാൽ അത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നു പറഞ്ഞു. നീ അവിടെ മാറി നിൽക്ക എന്ന് രാജാവ് പറഞ്ഞു. അവൻ മാറി നിന്നു. ഉടനെ കൂശ്യൻ വന്നു. യജമാനനായ രാജാവിന് ഇതാ നല്ല വർത്തമാനം, നിന്നോട് എതിർത്ത എല്ലാവരോടും യഹോവ ഇന്ന് നിനക്കു വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നുവെന്ന് കൂശ്യൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കൂശ്യനോട്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികമേൽ കയറി, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, അബ്ശാലോമേ, എന്റെ മകനെ, എന്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു.
ഇന്നത്തെ പുതിയ നിയമ വായനാ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ടവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. ചിലർ ദൈവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് അവൻ പറഞ്ഞു. ഗുരു, അതെപ്പോൾ ഉണ്ടാകും? അത് സംഭവിക്കാറാവുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വരും. അവരെ അനുഗമിക്കരുത്. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ലതാനും എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇത് എല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും. ആകയാൽ പ്രതിപാദിപ്പാൻ മുൻപുകൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചെങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകയില്ലതാനും. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും.
ദൈവ തിരുനാമത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരുമൊത്ത് യെരുശലേമിൽ ആയിരിക്കുന്ന സമയത്ത് അവർ തമ്മിലുണ്ടായ സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ, ശിഷ്യന്മാരോട് മുന്നറിയിപ്പുകളായി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൽ ആദ്യം നാം കാണുന്നത് അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ രണ്ട് കാശിടുന്നത് കണ്ടു. എന്നിട്ട് അതേക്കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ ശ്രദ്ധ ആ ദരിദ്രയായ വിധവയുടെ മേൽ പതിഞ്ഞപ്പോൾ അവൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് തനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നത് കാണുന്ന ഒരു യേശു, അതാണ് യേശു ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തന്നെ അടുത്ത വാക്കുകളിൽ വാചകങ്ങളിൽ പറയുന്നത് ശിഷ്യന്മാർ അവരുടെ ശ്രദ്ധ ഏതിലായിരുന്നു പതിച്ചത് എന്നവിടെ കാണുന്നു. അവർ നോക്കുന്നത് യെരുശലേമിൽ അതിമഹത്വകരമായി നിർമ്മിച്ച ദൈവാലയത്തെ, അതിൻ്റെ മനോഹരത കണ്ട് അതിൻ്റെ കല്ലുകളെയും അതിൻ്റെ അലങ്കാരങ്ങളെയും കുറിച്ചൊക്കെ ശ്രദ്ധിച്ച് ചിലർ കൂടി വന്നിരുന്നവരിൽ ചിലർ യേശുവിനോട് അതേക്കുറിച്ച് സംസാരിക്കുന്നു, ദൈവാലയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ അവരുടെ ശ്രദ്ധ ആ ദൈവാലയത്തിൻ്റെ മനോഹരമായ ആ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പണിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം മനുഷ്യർക്ക് അവരുടെ ശ്രദ്ധ പതിയുന്നത് വിവിധങ്ങളായ നിലകളിലാണ്. എല്ലാവരുടെയും ശ്രദ്ധ ഒന്നിലേക്ക് തന്നെ പതിയണമെന്നില്ല. അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ നിലവാരങ്ങൾക്കനുസരിച്ച്, അവരുടെ ആത്മീയ അനുഭവങ്ങൾക്കനുസരിച്ച് അവരുടെ ശ്രദ്ധ പലതിലേക്കും തിരിഞ്ഞു പോകാറുണ്ട്. എന്നാൽ അതിനുശേഷം ഈ ആലയത്തിൻ്റെ മനോഹരത കണ്ടിട്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പിന്നെ നാം കാണുന്നുണ്ട്. യേശു പറയുന്ന വാചകത്തിന് മുമ്പിലാണ് അവരങ്ങനെ പറയുന്നത്. ഈ ഭംഗിയും ഇതിൻ്റെ പണിയും കാണിച്ചപ്പോൾ യേശു പറയുന്നു, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് പറഞ്ഞു. ഇവിടെ യേശുവിൻ്റെ വാചകത്തിൽ ഈ ആലയം, ഈ ദേവാലയം നശിച്ചു പോകും, ഇത് നശിക്കുവാൻ പോകുന്നു എന്ന് ഉറപ്പായി പറയുന്ന ഒരു വാചകമായി അതിനെ കാണുവാൻ കഴിയും. എന്നാൽ എപ്പോൾ നശിക്കും എന്നതിനെക്കുറിച്ച് യേശു ഒരു ഉറപ്പും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാർ ഉടനെ ചോദിക്കുന്നു, അതെപ്പോൾ ഉണ്ടാകും? അവർക്കിനി അറിയേണ്ടത് അതാണ്, എപ്പോഴാണത് സംഭവിക്കാൻ പോകുന്നത്, അതിനുള്ള ലക്ഷണം എന്താണ് എന്ന് അവനോട് ചോദിക്കുന്നു. അതിന് യേശു കൊടുക്കുന്ന മറുപടി, നിങ്ങളെ ആരും തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, സമയം അടുത്തിരിക്കുന്നുവെന്നും മറ്റും പറഞ്ഞ് മിശിഹായുടെ പേരെടുത്ത് ഒക്കെ ആൾക്കാർ, കള്ള പ്രവാചകന്മാരൊക്കെ വരുന്ന അതിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് യേശു പറയുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. ലോകാവസാനത്തിനുള്ള ലക്ഷണങ്ങളെയും ഒക്കെ അവിടെ പറയുന്നതിന് ശേഷം യേശു പറയുന്നു, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നിങ്ങൾക്ക് കഷ്ടവും പ്രയാസവും ഉണ്ടാകും, എന്നാൽ ഇതൊക്കെയും നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും എന്ന് പറയുന്നു. നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ, രാജാക്കന്മാരുടെയും നാടുവാഴികളുടെ മുമ്പിൽ കൊണ്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും എന്നാണ് യേശു അതിനെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം എൻ്റെ നാമത്വം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 20-ാം വാക്യത്തിലേക്ക് ഇന്ന് നമ്മൾ വായിച്ചില്ല എങ്കിൽ പോലും എൻ്റെ അടുത്ത വാക്യം അതാണ് പറയുന്നത്, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളി. ഈ കൂടി വന്നിരുന്നവർ ആലയത്തെ, അതിനെ എത്ര മനോഹരമായി കണ്ടിരുന്നു, അതിനേക്കാൾ അതുപോലെ തന്നെ യെരുശലേമിനെ വളരെ പ്രൗഢിയോടെ കണ്ട ഒരു പട്ടണമായിരുന്നു. എന്നാൽ യെരുശലേമിനെ വളഞ്ഞ് അതിൻ്റെ ശൂന്യകാലം അടുക്കുന്ന ഒരു സമയമായിരിക്കുന്നു എന്ന് യേശു പിന്നെയും അവരോട് പറയുന്നു. മിശിഹായെ തള്ളിക്കളഞ്ഞ, മിശിഹായെ ലഭിക്കേണ്ട മാന്യത കൊടുക്കാതിരുന്ന ആ പ്രദേശം യെരുശലേം, അതിനുള്ള ആ ഭാവി എന്താണ് എന്നാണ് യേശു ഇവിടെ വെളിവാക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനിന്നിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എന്തിലാണ് പതിയുന്നത്? യേശു ആ പട്ടണത്തിലെത്തിയപ്പോൾ, ദേവാലയത്തിലെത്തിയപ്പോൾ യേശുവിൻ്റെ ശ്രദ്ധ ഒരു പ്രത്യേക വിഷയത്തിൽ, ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഒരു സാധുവായ സ്ത്രീയുടെ മേൽ പതിഞ്ഞുവെങ്കിൽ, അപ്പോൾ തന്നെ അവനോട് കൂടെ നടന്നവരൊക്കെ മറ്റു പല കാര്യങ്ങളിലും മറ്റു പല പ്രൗഢികളിലും അവരുടെ കണ്ണുകൾ പോകുവാനിടയായി തീർന്നു. പലപ്പോഴും നമ്മൾ അതല്ലേ ചെയ്യുന്നത്? നമ്മുടെ ജീവിതവും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ ശ്രദ്ധയും പതിയുന്നത് ഈ ലോകത്തിൽ നശിക്കുവാൻ പോകുന്ന കാര്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതി വിശേഷം. അതുകൊണ്ട് തന്നെയാണ് യേശു അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്, നശിച്ചു പോകുവാനുള്ളതിൽ നിങ്ങളുടെ ശ്രദ്ധ പതിയുവാൻ പാടില്ല. ഈ ദേവാലയം നശിക്കുവാനുള്ളതാണെന്നുള്ള മുന്നറിയിപ്പ് മാത്രമേ അവനോട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, അതിൻ്റെ മനോഹരത കണ്ട് സന്തോഷിക്കുന്നു, എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇത് നശിക്കുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രിയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെയും നശിക്കുവാനുള്ളതാണ്. ഈ ഭൂമി നശിക്കും, തീക്കിരയായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നശിക്കാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അവനുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നശിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രദ്ധ പതിയാതെ, നിത്യമായതിനു വേണ്ടി, നിലനിൽക്കുന്നതിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഉള്ള ലക്ഷ്യത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. Thank you.